വിലാപങ്ങൾ പുസ്തകം ഒന്നാമത്തെ അധ്യായം നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടാം അധ്യായം നമുക്കൊന്ന് പരിശോധിക്കാം. അഞ്ചാം വാക്യം തന്നെ ശ്രദ്ധിച്ചാൽ, കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അവളുടെ അരമനകളെയൊക്കെയും മുടിച്ച് അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ചെയ്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്ത് യെരുശലേം നഗരം നശിപ്പിക്കുവാൻ ദൈവം നെബുക്കദ്നേസറിനെ അനുവദിച്ചു എന്ന് പറയുന്നു. അശൂരിനെ ഇസ്രായേലിനെതിരായി, അതെ വടക്കേ രാജ്യത്തിനെതിരായി അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതുപോലെ ദൈവം നെബുക്കദ്നേസറിനെയും ഒരു വടിയായി യഹൂദയ്ക്കെതിരെ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലരെ ഒരിക്കലും കണ്ടുമുട്ടാതിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ ശത്രുക്കളായി കരുതുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ചിലർ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കിയിരിക്കാം, എന്നാൽ അതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം നിവൃത്തിക്കായിട്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം അതെല്ലാം അനുവദിച്ചിരിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ദൈവത്തിന്റെ ഉദ്ദേശം ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്, കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു, തന്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഉത്സവത്തിനെന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവമുണ്ടാക്കി. ദൈവം ആഗ്രഹിച്ചതായ ദൈവാലയം അത് പണിയുന്നതിന് ദൈവം തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത് താൻ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു എന്നതേ. തന്റെ ഇഷ്ടത്തിന് വേണ്ടി, തന്റെ മഹത്വത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ദേവാലയം താൻ വെറുത്തിരിക്കുന്നുവെന്ന്. ദൈവാലയത്തിൽ, അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ പള്ളിയിൽ പോകുന്നവർ തങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. താങ്കൾ ദേവാലയത്തിൽ പോകുന്നത് ദൈവത്തിന് പ്രസാദകരമാണോ അതോ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ദോഷമാണോ താങ്കൾ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ടുണ്ടാകുന്നത്? താങ്കൾ നല്ല മനസ്സോടെയാണോ ദേവാലയത്തിൽ പോകുന്നത് അതോ താങ്കൾ വിമർശന ബുദ്ധിയോടെയാണോ പോകുന്നത്? ദൈവത്തിന്റെ ആത്മാവിന് താങ്കളെ ഉപയോഗിക്കുവാൻ കഴിയുമോ? അതെ, ആരാധനയ്ക്ക് പോകുന്നത് പോലും പാപമായി തീരാവുന്നതാകുന്നു എന്നുള്ള മുന്നറിയിപ്പ് ഞാൻ നൽകട്ടെ. യേശുവിനെ പിടിച്ച രാത്രിയിൽ ഏറ്റവും അപകടകരമായ സ്ഥാനം ഏതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവന് മരണത്തിന് കളമൊരുക്കുന്ന ദുഷ്ട ആളുകൾ കൂടി ആലോചിക്കുന്ന ഇടമായിരുന്നുവോ? അല്ല, അത് യേശു ഇരുന്നിരുന്ന മാളികമുറിയായിരുന്നു. ആ രാത്രിയിൽ ഏറ്റവും അപകടകരമായ സ്ഥാനം അതായിരുന്നു, യേശു ഇരുന്ന മാളികമുറി. കാരണം പിശാചും അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പിശാജ് ഇസ്കരിയോത്ത യൂദായ്ക്ക് തോന്നിച്ചു. അതുപോലെ തന്നെ യേശുവിനെ തള്ളിപ്പറയുവാനായി പിശാജ് ശിമോൻ പത്രോസിന്റെ ഹൃദയത്തിലും പ്രവർത്തിച്ചു. ആകെ കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷം പിശാജ് അവിടെ സൃഷ്ടിച്ചു. ശിഷ്യന്മാരുടെയൊക്കെ ഹൃദയങ്ങളിൽ അവൻ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. അതെ സുഹൃത്തെ, താങ്കൾ ആരാധനയ്ക്കായി പോകുന്നു എന്നതുകൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. 10-ഉം 11-ഉം വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ, സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു, അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരുശലേം കന്യകമാർ നിലത്തോളം തലതാഴ്ത്തുന്നു. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണു മങ്ങിപ്പോകുന്നു. എന്റെ ഉള്ളം കലങ്ങി, കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. എല്ലാ ജനങ്ങളും ബാഹ്യമായ ദുഃഖപ്രകടനങ്ങൾ നടത്തി, എന്നാൽ യിരെമ്യാവിന്റെ അനുഭവം എന്തായിരുന്നു എന്ന് നോക്കുക. കാഴ്ച മങ്ങുന്നതുവരെ യിരെമ്യാവ് കരഞ്ഞു, കണ്ണുനീർ കൊണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. എന്റെ ഉള്ളം കലങ്ങി എന്ന് അവൻ പറയുന്നു. അത് അവനെ ഇഞ്ചിഞ്ചായി മുറിക്കുന്ന അനുഭവമായിരുന്നു. അത് അവന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു, അവന്റെ ഹൃദയത്തെ തകർത്തു. ദൈവത്തിന്റെ വേലയിൽ വാസ്തവമായി പങ്കുചേരുവാൻ നാം എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അങ്ങനെ വന്നാൽ നമ്മുടെ ആരോഗ്യം പോലും വകവയ്ക്കാതെ അതിനുവേണ്ടി മുന്നോട്ടിറങ്ങുവാൻ നാം തയ്യാറാണോ? ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണോ? എന്തെങ്കിലും ബാഹ്യമായി ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, താങ്കൾ പറയുന്നതും ചെയ്യുന്നതും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാകുമ്പോൾ അത് താങ്കളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ടതായ ഒരു വേലയിലാകുന്നു താനായിരിക്കുന്നത് എന്ന് യിരെമ്യാവ് മനസ്സിലാക്കി. അവന് വേണമായിരുന്നെങ്കിൽ പറയാമായിരുന്നു, ആർക്കും വേണ്ടാത്തതിന് ഞാൻ എന്തിനിറങ്ങണം, ഞാൻ പറഞ്ഞിട്ടാരും കേൾക്കുന്നുമില്ല, പിന്നെ ഞാൻ ഇവരെ ഓർത്ത് എന്തിനു ദുഃഖിക്കണം? എനിക്ക് ദുഃഖിക്കുവാൻ എന്റെ ജീവിതവും എനിക്കുള്ള മറ്റു പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഇല്ല, ദൈവത്തിന്റെ ദൂത് അവൻ ജനത്തോട് അറിയിച്ചപ്പോൾ അത് അവന്റെ ഹൃദയത്തെ തകർത്തു. അവന്റെ ആരോഗ്യം പോലും അതിനാൽ ബാധിക്കപ്പെട്ടു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, കടന്നു പോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ എരിശിലെ പുത്രി ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തി എന്നും സർവമഹീതലമോദം എന്നും വിളിച്ചു വന്ന നഗരം ഇത് തന്നെയോ എന്ന് ചോദിക്കുന്നു. യെരുശലേമിന്റെ നാശം കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുക, മറ്റുള്ളവരെ വിമർശിക്കുക ഒരു വിധത്തിൽ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നാം അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? സഭയിലെ പ്രശ്നങ്ങൾ കണ്ട് നിർവികാരരായിരിക്കാൻ നമുക്ക് കഴിയുമോ? ഈ അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ യെരുശലേമിന്റെ നാശത്തിന്റെ ആ സ്വഭാവത്തെക്കുറിച്ച് അധികമായി വിവരിച്ചിരിക്കുന്നു. ഒരു ദൃക്സാക്ഷിയുടെ വിവരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതെ, യിരെമ്യാവ് താൻ മനസ്സിലാക്കിയ ദൈവവചനം തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അവരോട് പറയുന്നതാകുന്നു നാം കാണുന്നത്. ഇനിയും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിൽ അത്ര നടത്തിക്കൊണ്ടു പോന്നിരിക്കുന്നത്. അതെ, അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. എന്റെ മാംസത്തെയും ത്വക്കിനെയും അവൻ ജീർണമാക്കി എന്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു. യിരെമ്യാവ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ കാണുകയും അതിൽ കൂടി കടന്നുപോവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. യെരുശലേമിനെ കുറിച്ചുള്ള അവന്റെ താല്പര്യം നിമിത്തം യിരെമ്യാവിന്റെ ആരോഗ്യം നശിച്ചു. യെരുശലേമിന് വന്ന് ഭവിച്ച നാശം യിരെമ്യാവിനെ ചിന്താകുലനാക്കി. ഞാൻ നിങ്ങളോട് മുമ്പ് കൂട്ടി പറഞ്ഞില്ലേ എന്ന് ഓടി നടന്ന് പറയുകയല്ല യിരെമ്യാവ് ചെയ്തത്. ഞാനിത് പണ്ടേ പറഞ്ഞതല്ലേ, നിങ്ങൾ കേൾക്കാഞ്ഞതല്ലേ കുഴപ്പം എന്ന് കണ്ടവരോടൊക്കെ പറയുകയല്ല. വാസ്തവത്തിൽ അവന്റെ ഹൃദയം തകരുകയാണ് ചെയ്തത്. അതെ, ഞാൻ അറിയിച്ചതാണ്, വാസ്തവമാണ്. എന്നിട്ടും അവരെ കുറ്റപ്പെടുത്തുവാനല്ല അവൻ ശ്രമിക്കുന്നത്, പിന്നെയോ അവരോടുള്ള സ്നേഹം, സഹതാപം. ദൈവവും ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് യിരെമ്യാവിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നു. ദൈവം മാറിക്കളഞ്ഞിട്ടില്ല, തന്റെ ജനത്തോടുകൂടെ ദൈവം നടക്കുന്നു. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞല്ലോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും ദൈവം താങ്കളോട് കൂടെയുണ്ട് എന്ന് താങ്കൾക്ക് ഉറപ്പായി വിശ്വസിക്കുവാൻ കഴിയും. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതലാകുന്നു താങ്കളെങ്കിൽ, താങ്കൾ തെറ്റ് ചെയ്ത് ദൈവശിക്ഷ വാങ്ങുമ്പോൾ പോലും ദൈവം അതിൽ സന്തോഷിക്കുകയല്ല. ദൈവം താങ്കളെ കൈവിട്ടിട്ട് മാറിയിരിക്കുകയല്ല. ദൈവം ആ പ്രത്യേക സാഹചര്യത്തിൽ ദുഃഖിക്കുന്നു, എന്നാലും അവൻ കൈവിടില്ല. യിരെമ്യാവ് ഇപ്പോൾ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. യെരുശലേമിന്റെ മേൽ വന്ന ന്യായവിധിയെ, ശിക്ഷയെക്കുറിച്ച് അവൻ മുമ്പ് കൂട്ടി പ്രവചിച്ചു. ഇപ്പോൾ അതിന്റെ നാശാവശിഷ്ടങ്ങളിന്മേൽ ഇരുന്നു കൊണ്ട് ഈ വിലാപങ്ങൾ എഴുതുമ്പോൾ അവൻ കരയുകയാണ്, ഹൃദയം പൊട്ടിക്കരയുകയാണ്. 21 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ, അതിമനോഹരമായ ചില വാക്യങ്ങൾ, 21, 22, 23, 24. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. 5 വിലാപഗീതങ്ങളിലും ഈ വാക്യങ്ങൾ മാത്രമാണ് പ്രത്യാശയുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ കരുണയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിന്റെ കഠിനമായ ന്യായവിധി വന്നു എങ്കിൽ തന്നെയും ദൈവത്തിന്റെ കരുണയുടെ കരം ഇപ്പോഴും യിരെമ്യാവിന് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ കരുണ ഇല്ലായിരുന്നെങ്കിൽ അവർ നിശേഷം നശിപ്പിക്കപ്പെടുമായിരുന്നു. അവർ വാസ്തവത്തിൽ അർഹിക്കുന്ന ശിക്ഷ ദൈവം കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമുഖത്ത് അവശേഷിക്കുമായിരുന്നില്ല. ഇപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് യഹൂദയുടെ വിടുതൽ അവരുടെ എന്തെങ്കിലും നന്മ കൊണ്ടാണോ? അല്ല, ദൈവത്തിന്റെ വിശ്വസ്തത ഒന്ന് മാത്രമാണ് കാരണം. അബ്രഹാമിൽ നിന്ന് ഒരു ജാതിയെ താൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഇതാണ് ആ ജാതി. ദൈവം അത് ഇസഹാക്കിലും യാക്കോബിലും ഗോത്രപിതാക്കന്മാരിലും ഉറപ്പാക്കി കൊടുത്തു. ദൈവം മോശയോട് പറഞ്ഞത് താൻ അവരെ ദേശത്താക്കും എന്നാണ്. അവർക്ക് അവിടം അവകാശമായി നൽകും എന്ന് ദൈവം യോശുവയോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ വംശത്തിൽ ഒരാൾ സിംഹാസനത്തിൽ എന്നേക്കും വാഴുവാൻ ഉണ്ടാകുമെന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു. ഈ ജനത്തെ നിശേഷം ദൈവം നശിപ്പിച്ച് കളകയില്ല എന്ന് പ്രവാചകന്മാർ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ പാപത്തിന് ദൈവം അവരെ ശിക്ഷിക്കും. ഇല്ല എങ്കിൽ അവരെ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു വിശേഷവുമില്ല എന്ന് ദൈവത്തിനറിയാമായിരുന്നു. ദൈവം വിശ്വസ്തനാണ്. അവൻ അവരെ ന്യായം വിധിച്ചു. എന്നാൽ അവൻ അവരെ നിശേഷം നശിപ്പിച്ചു കളകിയില്ല. ഒരു ശേഷിപ്പല്ല ഇപ്പോഴും അവശേഷിക്കും. അവസാനം അവർ വീണ്ടും ഒരു വലിയ ജാതിയായി തീരും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. യഹോവയുടെ കരുണയും ദയയും നമുക്ക് ചിന്തിക്കുവാനായി വളരെയുള്ള ഒരു വിഷയമാണ്. അവൻ കരുണയും ദയയുമുള്ളവനാണ്, കരുണാസമ്പന്നനാണ്. അവൻ മഹാദയുണ്ട്. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അവന് തൻ്റെ ജനത്തോട് കരുണ തോന്നും. സകല കാര്യങ്ങളും ദൈവമാണ് നടത്തുന്നത്. ഇയ്യോബ് പറഞ്ഞത്, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്നത്രേ. ഇയ്യോബിൻ്റെ പുസ്തകം 13:15. ഇരമ്യാവും അത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഇരമ്യാവ് പ്രത്യാശയോടുകൂടെ വിദൂരമായ ഭാവിയിലേക്ക് നോക്കുന്നു. നിയമത്തോടുള്ള വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിന്റെ, താൻ ചെയ്ത ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം അവന്റെ കരുണയിൽ വെളിപ്പെടുന്നു. ഇങ്ങനെയുള്ള നിയമത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്നതിൽ നിന്ന് ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നു. ഇവിടെ ഇരമ്യാവ് പരിമിതിയില്ലാത്ത ദൈവകരുണയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് പുതുക്കി പുതുക്കി ഓരോ ദിവസവും അനുഭവിക്കുവാൻ കഴിയും എന്ന് പറയും. ഇന്നലത്തേത് കൊണ്ട് മടുക്കേണ്ട കാര്യമില്ല. ഇന്ന് അത് പുതിയതാണ്. അത് അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെ പുതുമയാണ് കൂടുതൽ ഉന്മേഷം നൽകുന്ന വസ്തുത. പ്രവാചകൻ പാടുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു എന്നത്രേ. അതായത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ ഫലമാണ് നാം മുടിഞ്ഞു പോകാതെ നിലനിൽക്കുന്നത് എന്നർത്ഥം. 3:27 മുഖം ചുമക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? സദൃശവാക്യങ്ങളിലെ പോലെ എബ്രായ വിശുദ്ധന്മാരുടെ ഉപദേശങ്ങളാണ് വെളിപ്പെടുന്നത്. അവന് നല്ല ആരോഗ്യം ഉള്ളപ്പോഴാണ് ആ വിധത്തിൽ ഭാരം ചുമക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ യൗവനകാലത്ത് രക്തത്തിളപ്പുള്ളപ്പോഴാണ് അവന്റെ വ്യക്തിത്വത്തിൽ കൂടുതൽ ശിക്ഷണം ആവശ്യമായിരിക്കുന്നത്, കൂടുതൽ അച്ചടക്കം ആവശ്യമുള്ളത്. മൗനം ദൈവഇഷ്ടത്തോടുള്ള വിരക്തിയാണ്, മറുതലിപ്പാണ് വെളിപ്പെടുത്തുന്നത്. മുഖം പൊടിയോളം താഴ്ത്തുക എന്നത് പൂർണ്ണമായി വിനയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാസികൾ പൂർണ്ണമായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് 30-ാം വാക്യത്തിൽ അവൻ തന്നെ അടിക്കുന്നതിന് കവിൾ കാണിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിലും ഉൾക്കൊള്ളുന്ന അർത്ഥം. യെരുശലേം ഇപ്പോൾ ദൈവേഷ്ടത്തിന് കഷ്ടതകളുടെ മുഖത്ത് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ മനോഭാവം കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് മാതൃകയായി കാണിച്ചു കൊടുത്തു എന്ന് നമുക്കറിയാം. ദൈവേഷ്ടപ്രകാരം മനുഷ്യന്റെ പാപത്തിന് വേണ്ടി നിരപരാധി കഷ്ടം സഹിക്കുകയാണ് ചെയ്തത്. യാതൊരുവിധമായ എതിർപ്പും പ്രകടിപ്പിച്ചതായി നാം കാണുന്നില്ല. കാരണം ദൈവികമായ കരുണയ്ക്ക് യഥാസ്ഥാനത്തിന്റെ സ്വഭാവമുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവികമായ കരുണയ്ക്ക് യഥാസ്ഥാനത്തിന്റെ സ്വഭാവമുണ്ട്. കഷ്ടങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയ പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം ദൈവം നമ്മെ അതിമഹത്തായ അനുഭവങ്ങളിലേക്ക് നയിക്കും എന്നതാണ് ദൈവവചനം നമ്മെ കാണിച്ചു തരുന്നതായിട്ടുള്ള വസ്തുത. ദേശത്തിന്മേൽ ഉണ്ടായിരിക്കുന്ന കഷ്ടതകൾ അവസാനം നീങ്ങിപ്പോകും. കാരണം തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമമായ ഉദ്ദേശം അതല്ല. അവരെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്നുള്ളതല്ല, അവരെ സഹായിക്കണമെന്നുള്ളതാണ്, അവരെ അനുഗ്രഹിക്കണമെന്നുള്ളതാണ്. ഇന്നും ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന വസ്തുത ഇത് തന്നെയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിന്റെ പാപം സൊദോം ഗൊമോറയുടെ പാപത്തെക്കാൾ വലിയതായിരുന്നു എന്ന് പറയുന്നു. എന്തായിരുന്നു സൊദോം ഗൊമോറയുടെ പാപം? അതെ, ലൈംഗികമായ ജീവിതത്തിലെ അവലക്ഷണമായ പ്രവൃത്തികളായിരുന്നു അവരുടെ പാപം. അതിന്റെ ഫലമായി ദൈവം സൊദോം ഗൊമോറ നഗരങ്ങളെ നശിപ്പിച്ചു കളഞ്ഞതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ 4-ാം അധ്യായത്തിൽ ഒരു ധ്യാനമാണ് നമുക്ക് ലഭിക്കുന്നത്. യെരുശലേമിന്റെ നാശാവശിഷ്ടങ്ങൾക്കിടയിലിരുന്നു കൊണ്ട് നഗരത്തിന്റെ നാശത്തിന്റെ ഭീകരതയെക്കുറിച്ചും നെബുക്കനേസർ ജനത്തെ ബാബിലിലേക്ക് പിടിച്ചുകൊണ്ടുപോയതിനെ കുറിച്ചും ഇരമ്യാവ് വിവരിക്കുന്നു. എവിടെയാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ? അതെ, ആ നാശാവശിഷ്ടങ്ങളുടെ കൂനയുടെ പുറത്ത്. ദൈവം നീതിയുള്ള ന്യായാധിപനും അതേസമയം തന്നെ അവൻ സ്നേഹവാനായ ദൈവവുമാണ്. ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ കരുണ കാരണം യഹൂദയ്ക്ക് പൂർണ്ണമായ ശിക്ഷ ലഭിച്ചില്ല. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ക്രോധത്തിൽ കരുണ ഓർക്കണമേ എന്ന്. ഹബക്കൂക്ക് 3:2. ദൈവം കരുണ കാണിക്കുവാൻ ഒരിക്കലും മറക്കുന്നില്ല. ദൈവ വഴിയിൽ വരുന്ന പക്ഷം ദൈവമക്കൾക്ക് എല്ലാറ്റിനും ഒരു നീക്കുപോക്കുണ്ട്. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? യിരെമ്യാവ് ഈ വാക്യങ്ങളിൽ സ്വർണത്തെ സിയോനിലെ യുവാക്കന്മാരോട് ഉപമിച്ച് പറയുന്നു. സ്വർണപാത്രങ്ങളെ പോലെയായിരുന്നു ഇസ്രായേലിലെ യുവാക്കന്മാർ. ഇപ്പോൾ അവർ കളിമൺ പാത്രങ്ങളെ പോലെ ആയിരിക്കുന്നു, അവ പൊട്ടിപ്പോയി. യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ കാര്യമത്രേ അത്. ദേശത്തിലെ നല്ല യുവാക്കന്മാർ എല്ലാം തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. നാം ഇന്ന് നമ്മുടെ കഴിവിൽ പ്രശംസിക്കുകയും ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഗളിക്കുകയും ചെയ്യുന്നു എന്നത് വാസ്തവമാണ്. വിശ്വാസികൾ പോലും തന്നെക്കുറിച്ച് തന്നെ പുകഴുന്നതായി കാണുവാൻ സാധിക്കുന്നു. തങ്ങൾ വളരെ നല്ലവരാകുന്നു എന്ന് കാണിക്കുവാനുള്ള ശ്രമം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത് എന്നാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വേണ്ടതിലധികമായി നമ്മെക്കുറിച്ച് തന്നെ ഭാവിക്കാതിരുന്നാൽ നാം വെറും കളിമൺ പാത്രങ്ങളാണെന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. തിമത്യോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസിയെ മൺപാത്രത്തോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏത് വസ്തുകൊണ്ട് മൺപാത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, പിന്നെയോ എപ്രകാരം അത് ഉപയോഗപ്രദമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. യജമാനന് ഉപയോഗമുള്ള പാത്രങ്ങളായിട്ടാണോ നാം ഇരിക്കുന്നത്, അതോ നമ്മുടെ തന്നെ ഉപയോഗത്തിന് മാത്രമാണോ നാം ആയിരിക്കുന്നത്? യജമാനന് പ്രയോജനകരമായ ഉപയോഗമുള്ള പാത്രങ്ങളായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും സ്വാർത്ഥതയാണ് മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രയോജനമില്ല, യജമാനനും പ്രയോജനമില്ല. ഗലീലയിലെ കാനാവിലെ കല്യാണ വിരുന്നിൽ നടന്ന സംഭവം അറിയാമല്ലോ. കർത്താവായ യേശു അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാരോട് ഒഴിഞ്ഞ കോണിൽ ഇട്ടിരുന്ന കൽപാത്രങ്ങൾ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവിടുത്തെ ആ കല്യാണം കഴിയുന്നത് വരെ അവ ഒരു മൂലയ്ക്ക് വെളിയിലെവിടെയോ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് അവയെ വിരുന്നുകാർക്ക് വീഞ്ഞു പകർന്നു കൊടുക്കുവാൻ ഉപയോഗപ്രദമാക്കി തീർത്തു എന്ന് നാം കാണുന്നു. യേശുവിന് ആ കൽപാത്രങ്ങളെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എന്നാൽ അവയെ വെള്ളം കൊണ്ട് നിറയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു. വെള്ളം ദൈവവചനമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. പഴയ കൽപാത്രങ്ങളായ നാം ദൈവവചനത്താൽ നിറയപ്പെടുമ്പോൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. യഹൂദയിലെ യുവാക്കന്മാർ ദൈവത്തെ ശുശ്രൂഷിച്ചിരുന്നില്ല. ഇപ്പോൾ അവർ ഉടഞ്ഞ മൺപാത്രമായി തീർന്നിരിക്കുന്നു. എത്ര ദുഃഖകരമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും മുറുക്കി കൊടുക്കുന്നതുമില്ല. നെബുക്കനേസർ യെരുശലേമിനെ വളഞ്ഞ് അതിനെ കീഴടക്കിയത് ഒരു ഭയങ്കരമായ കാര്യമായിരുന്നു. നഗരത്തിനുള്ളിൽ ജനം കഷ്ടപ്പെടുവാൻ തുടങ്ങി. അതെ, നെബുക്കനേസറിന് കീഴ്പ്പെടുന്നതിന് പകരം അവർ എതിർത്തു നിന്നതിന്റെ ഫലമായി അവരുടെ കുഞ്ഞുങ്ങൾ കൺമുൻപിൽ വെച്ച് മരിക്കുന്ന കാഴ്ചകൾ അവർ കാണേണ്ടതായി വന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, സ്വാദ് ഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്ര വസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. അവർ വളരെ ആഡംബര ജീവിതമാണ് ഇതിനു മുമ്പ് നയിച്ചിരുന്നത്. അവർക്ക് നല്ല വ്യാപാര മേഖലകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുത്തെ അലമാരികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരിക്കലും അവർ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ അവർക്കിനിയും ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കാത്തതുപോലെ നഷ്ടമായി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ പാർക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് വലിയ ക്ഷാമം ഉണ്ടായി എന്ന് താങ്കളൊന്ന് ചിന്തിക്കുക. ഭക്ഷിപ്പാൻ ആഹാരമില്ലാത്ത അവസ്ഥ, കടകളിൽ ചെല്ലുമ്പോൾ യാതൊന്നും വാങ്ങുവാൻ കിട്ടുന്നില്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്തതായ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കും. എത്രമാത്രം നിരാശാജനകമായ അവസ്ഥയായിരിക്കും അത്. നാം നിസ്സഹായരായിത്തീരും. യെരുശലേമിന് സംഭവിച്ചത് അതായിരുന്നു. ദൈവം അവരെ ന്യായം വിധിച്ചു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സൊദോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. ദൈവം സൊദോം ഗൊമോറ പട്ടണങ്ങളെ ന്യായം വിധിച്ചു. എന്നാൽ അതിനേക്കാൾ കഠിനമായ ന്യായവിധിയാണ് യെരുശലേമിന്മേൽ വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയാമോ? യെരുശലേമിന്റെ പാപം സൊദോം ഗൊമോറയുടെ പാപത്തെക്കാൾ കഠിനമായിരുന്നു. നോക്കൂ, ഇത് പലപ്പോഴും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമാണല്ലേ. ലൈംഗികമായ അധഃപതനം മൂലമാണ് ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിച്ചത്. അത് വലിയ പാപമാണ്, ക്രൂരപാപമാണ്. എന്നാൽ അതിനേക്കാൾ മോശമായ ഒന്നുണ്ട്. ഒരു ആരാധനാ സ്ഥലത്ത് സുവിശേഷം കേൾക്കുകയും എന്നാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് സൊദോം ഗൊമോറയിൽ കണ്ടതിനേക്കാൾ മോശമായ കാര്യമത്രേ എന്നോർക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം ഇന്ന് നമ്മോട് കരുണയുള്ളവനായിരിക്കുന്നു. എന്നാൽ താങ്കൾ അവൻ്റെ നേരെ പുറംതിരിഞ്ഞിരിക്കുകയാണ്. ദൈവം ന്യായം വിധിക്കുമ്പോൾ താങ്കളുടെ ശിക്ഷ നാം ചിന്തിക്കുന്ന പല കാടുകളിലും കഴിയുന്ന കിരാതന്മാർക്കുണ്ടാകുന്നതിനേക്കാൾ ഭയങ്കരമായിരിക്കും. കാരണം അവർക്ക് ഒരിക്കൽ പോലും സുവിശേഷം കേൾക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഒരിക്കലും സുവിശേഷം കേൾക്കുവാൻ അവസരം ലഭിക്കാത്തവരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുക. കേൾക്കാത്തവരോട് സുവിശേഷം അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട്. എന്നാൽ വചനം പല പ്രാവശ്യം കേട്ട താങ്കളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമോ? യേശുക്രിസ്തുവിൽ കൂടിയുള്ള ദൈവകൃപയുടെ ദാനത്തെ സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എത്ര എത്ര പ്രാവശ്യം ഈ വചനം നാം കേട്ടു. ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ഇന്നും ന്യായീകരണത്തോടുകൂടെ ചെയ്യുവാനുള്ള ശ്രമത്തിലല്ലേ നാം? എത്രയെത്ര പ്രാവശ്യം ആരാധനയിൽ പോയിരുന്ന നിർവികാരികളായി മടങ്ങിപ്പോന്നിട്ടുണ്ട്. അതെ, ദൈവവചനം കേൾക്കുവാൻ അതനുസരിക്കുവാൻ താങ്കൾ തീർച്ചയായും ശ്രമിക്കേണ്ടതുണ്ട്. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്, അവളുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു. അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ലുപോലെയും ആയിരുന്നു. അതെ അതെ, അവരെ കണ്ടാൽ വളരെ നല്ലത് തന്നെയായിരുന്നു. മതം കണ്ടാൽ ഇന്ന് വളരെ ആകർഷകമാകുന്നു. മതം നമുക്കിന്ന് പുതിയ പള്ളികളുണ്ട്, പുതിയ ആരാധനാ സ്ഥലങ്ങൾ, വോളിബോളും ബാസ്കറ്റ്ബോളും ഒക്കെ കളിക്കുവാൻ സൗകര്യമുണ്ടാക്കിയിട്ടുള്ള ക്രിസ്തീയ പഠന കേന്ദ്രങ്ങളും നമുക്കിന്നുണ്ട്. അനേകർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പാരിഷ് ഹോളും നമുക്കിന്നുണ്ട്. അതിനേക്കാൾ ഉപരി അതിന് വേറൊരു ഉദ്ദേശവുമില്ല, ലക്ഷ്യവുമില്ലല്ലോ. ഇതൊക്കെ കണ്ടാൽ പുറമെ നിന്ന് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ എല്ലാം ബാഹ്യമായത് മാത്രമാകുന്നു എന്നോർക്കണം. അവരുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവുമില്ല. അതിമനോഹരമായ പള്ളികൾ ഉള്ളത് നല്ലത് തന്നെ, എനിക്കൊരു എതിർപ്പുമില്ല, അതെനിക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിനകത്തെ ആളുകൾ ക്രിസ്തുവിൽ പുതുതായി ജനിച്ചവർ അല്ല എങ്കിൽ പള്ളി കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അവർ തുടർന്നും പഴയ പാപങ്ങളിൽ തന്നെ കഴിയുകയാകുന്നുവെങ്കിൽ പള്ളി പണിതത് കൊണ്ട് എന്താണ് വിശേഷമുള്ളത്? യഹൂദയിലെ ജനങ്ങളെക്കുറിച്ച് യിരെമ്യാവ് നൽകുന്ന ചിത്രം അതത്രേ. അവർക്ക് മതമുണ്ട്, അത് ആകർഷകമാണ്. എന്നാൽ ജീവനില്ലാത്ത മതം, ചത്ത മതം. ഇന്ന് അനേക ആരാധനാ സ്ഥലങ്ങളും ഈ അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഒരു ദുഃഖസത്യം മാത്രം. ആർക്കും അതിനെ അവഗണിക്കുവാൻ സാധിക്കില്ല. ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ ശക്തിയില്ല. ഭക്തി പറയുന്നുണ്ട്, എന്നാൽ പ്രവർത്തനത്തിലില്ല. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, വാൾകൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. അവർ നിലത്തിലെ അനുഭവം ഇല്ലായകയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. യിരെമ്യാവ് യെരുശലേമിന്റെ നാശവും അനേകർ അവിടെ മരിച്ചു വീഴുന്നതും കണ്ടു എങ്കിലും അവിടെ ശേഷിക്കുന്നവരുടെ ഭയാനകമായ അവസ്ഥ കാണാതെ മരിച്ചിരുന്നെങ്കിൽ എന്ന് യിരെമ്യാവ് പറയുന്നു. പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത്, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് അവർ എന്റെ ജനത്തിൻ പുത്രരുടെ നാശത്തിങ്കിൽ അവർക്ക് ആഹാരമായിരുന്നു. ഇതെന്ത് ഭയങ്കരമാകുന്നു എന്ന് താങ്കൾ ഒരുപക്ഷെ പറഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ഭ്രൂണഹത്യയിലൂടെ ഇന്ന് എത്രയെത്ര അമ്മമാരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്! ഇത് ഒന്നുമല്ലെങ്കിൽ വിശപ്പിന്റെ ആധിക്യം കൊണ്ടാണല്ലോ അന്ന് ചെയ്തത്. എന്നാൽ ഭ്രൂണഹത്യ മിക്കവാറും അഹങ്കാരം കൊണ്ടും അഭിമാനം സംരക്ഷിക്കുവാനും ഒക്കെ മാത്രമാണല്ലോ. പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും ജനങ്ങളോട് സത്യം പറയാതിരുന്നതിനാൽ അവർ കൊലക്കുറ്റത്തിന് ഉത്തരവാദികളാണ്. അതാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടൽ. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കാതെയും ജനങ്ങൾ രക്ഷിക്കപ്പെടേണ്ടത് എപ്രകാരമെന്ന് അവരോട് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാതെയും ഇരിക്കുന്ന ഒരു പ്രസംഗകൻ വാസ്തവത്തിൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ കുറ്റക്കാരനാകും. ഞാനല്ലാതെ പറഞ്ഞത്, ദൈവം പറഞ്ഞതാണ്. ദൈവവചനം അത് വ്യക്തമാക്കുന്നു. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിച്ച പുരോഹിതന്മാരെ ജനം ഗൗനിച്ചേയില്ല. യിരെമ്യാവ് ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു. അവർ അവന് യാതൊരു ശ്രദ്ധയും നൽകിയില്ല. ദൈവം ആ കാര്യത്തിന് ജനത്തെ ന്യായം വിധിച്ചു. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം പറയുന്നത് യഹൂദ മിസ്രയീമിനെ ആശ്രയിക്കുന്നതാണ് പ്രശ്നം. മിസ്രയീം ഒരു സഹായമേ ആയിരുന്നില്ല, അവരൊരു ശത്രുവായിരുന്നു. ഒരു ദൈവവൈതലിന് സഹായമായിട്ടുള്ളത് ദൈവവചനമാണ്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യേ ജീവിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ആ ജനത്തിന്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രം, അവർ ജാതികളുടെ ഇടയിൽ ചിതറപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. 22-ാം വാക്യത്തിൽ, ന്യായവിധിക്ക് ശേഷം ദൈവം വാഗ്ദത്തം ചെയ്തത് അവൻ അവരെ ശാശ്വതമായി ദേശത്താക്കും എന്നത്രേ. ഇനി നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരാം. ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ. ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ എന്ന് ഇവിടെ പറയുന്നതായി നാം കാണുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്. ഞാൻ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. ഈ 5-ാം അധ്യായം ഒരു പ്രാർത്ഥനയാണ്. ശ്രദ്ധിച്ചാട്ട് 1-ാം വാക്യം, യഹോവേ ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്നോർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. ലോകത്തിൽ യഹൂദ ജനത്തിന് ഉണ്ടായിരുന്ന മാനവും മഹത്വവും എല്ലാം നഷ്ടമായിപ്പോയി. അവർ സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു. അവർ വാസ്തവത്തിൽ അപമാനിക്കപ്പെട്ടു, പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ. അവരുടെ പ്രഭുക്കന്മാർ കൊല്ലപ്പെട്ടു, അവർക്ക് സകലവും നഷ്ടമായി. ജീവനോടെ ശേഷിച്ചവർ ബാബേലിൽ അടിമവേലയ്ക്കായി പോയി. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ ഹൃദയത്തിലെ സന്തോഷം മുഴുവൻ തീർന്നതായ ഒരു കാലയളവ്. 22-ാം വാക്യത്തിൽ, അല്ല നീ ഞങ്ങളെ അശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുന്നുവോ, ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ. ഈ ജനത്തിനു വേണ്ടിയുള്ള യിരെമ്യാവിന്റെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. സമയം അതിക്രമിക്കുന്നതിന് മുൻപ് കഥാനകിലേക്ക് തിരിയുന്നതത്ര ഏറ്റവും ഉത്തമമായ കാര്യം. ധാർമ്മികമായ അധപതനത്തിലേക്ക് പോകുന്ന ഒരു ദേശത്തിന് ഒരു ജനതയ്ക്ക് എന്ത് സംഭവിക്കും എന്നതിന്റെ എത്ര നല്ല ഉദാഹരണമാണ് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിലെ ദൂത ഉൾക്കൊള്ളുവാൻ അധികം ആരും ഇന്നും തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്, ദൈവ ഇഷ്ടത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുവാൻ സാധിക്കുന്നുണ്ട്? അതല്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് യിരെമ്യാവ് യഹൂദയിലെ ജനങ്ങളെ, പ്രത്യേകിച്ചും യെരുശലേമിനെ നോക്കി പറയുന്നത്. അനുസരണക്കെട്ട ജീവിതം, അനുസരണക്കേട് എവിടൊക്കെ ഉണ്ടാകുമോ അതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുവാൻ താങ്കളെ തന്നെ ദൈവവചനങ്ങളെ കേൾപ്പിക്കും. ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.
ഇന്നത്തെ പഠനം